2020 June 6 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് ലോക പോലീസിന് പിഴച്ചതെവിടെ? ശാസ്ത്രലോകത്തിൽ ലിജ വർഗീസ് എഴുതുന്നു. 2020 January 21 രാജ്യത്തെ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗിയായത് ചൈനയിൽ പോയി വന്ന വാഷിംഗ്ടൺ സ്വദേശി. കൃത്യം 3 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ചൈനയിൽ വൈറസ് വ്യാപിച്ചു തുടങ്ങിയിരുന്നു. ജാഗ്രത പാലിക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിന് പിന്നാലെ സാമ്പത്തിക രംഗത്തെ തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്താനുള്ള വഴികൾ അമേരിക്ക ആലോചിച്ചു തുടങ്ങിയിരുന്നു. ചൈനയിൽ നിന്നുള്ള യാത്രക്കാരെ പരിശോധിച്ചും അവിടേക്കുള്ള യാത്ര തടഞ്ഞും അമേരിക്ക നടപടികൾക്ക് തുടക്കമിട്ടു. ആരോഗ്യ പ്രവർത്തകർ ആശങ്കപ്പെട്ടു. പക്ഷേ അപ്പോഴും ട്രംപ് പറഞ്ഞു, ഇവിടെ ഒന്നും പേടിക്കാനില്ല, എല്ലാം സേഫാണ്. രാജ്യത്തെ വലിയ വിഭാഗം ആളുകൾ അത് വിശ്വസിച്ചു. ലോക പോലീസായ രാജ്യത്തെ ഏതൊരു മഹാമാരിയിൽ നിന്നും രക്ഷിക്കാൻ പോന്ന സമ്പത്തും സാമ്പത്തിക ചുറ്റുപാടും തങ്ങൾക്കുണ്ടെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു. മറുവശത്ത് എല്ലാം തികഞ്ഞ ലോക നേതാവെന്ന് സ്വയം വിശ്വസിക്കുന്ന ട്രംപും നിലകൊണ്ടു. January 13 കോവിഡിനെ തുടർന്ന് ദേശീയ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുവരെയെങ്കിലും സാധാരണ ജനങ്ങളിൽ നിന്ന് രോഗവ്യാപനത്തിന്റെ തീവ്രത മറച്ചുവെക്കുന്നതിൽ ട്രംപ് ഭരണകൂടം വിജയിച്ചു. ആ വിജയത്തിന് ഇതുവരെ നൽകേണ്ടി വന്നത് 110,000 പരം ആളുകളുടെ ജീവനാണ്. January 26 കാലിഫോർണിയയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗിക്ക് രോഗം പകർന്നുകിട്ടിയത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. സാമൂഹ്യ വ്യാപനമെന്ന വലിയ വിപത്തിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു രാജ്യം അപ്പോൾ. എന്നാൽ രോഗം ഏറ്റവും കൂടുതൽ പടർന്നുപിടിച്ച ന്യൂയോർക്കിലടക്കം പരിശോധനാ കിറ്റുകളും സുരക്ഷാ കവചങ്ങളും വെന്റിലേറ്ററുകളും ലഭിച്ചില്ല. മരണമുഖത്തേക്ക് നടന്നടുക്കുകയായിരുന്നു അമേരിക്ക അപ്പോൾ. രാജ്യം ഭരിക്കുന്നത് രോഗവ്യാപനം തന്റെ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതിയ തികച്ചും പൊങ്ങച്ചക്കാരനായ ഒരു നേതാവ് കൂടിയായപ്പോൾ അമേരിക്കയുടെ കോവിഡ് പതനത്തിന് മികച്ച തുടക്കം ലഭിക്കുകയായിരുന്നു. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ തീർത്തും വംശീയവാദിയായ ട്രംപിന് കഴിഞ്ഞു. സാമൂഹിക നിയന്ത്രണങ്ങൾ ആവശ്യമില്ലാത്തതാണെന്നും തങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിന് അത് തടസ്സമാണെന്നും കരുതി അവർ തെരുവിലിറങ്ങി. ഈ തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് റിപ്പബ്ലിക്കൻ അനുകൂല സംഘടനകളുടെ മൌന പിന്തുണയുണ്ടായിരുന്നതായാണ് ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. തെരുവിലിറങ്ങിയവരെ അനുനയിപ്പിക്കാനെത്തിയ ആരോഗ്യ പ്രവർത്തകരോട് ചൈനയിലേക്ക് പോകാൻ അവർ ആക്രോശിച്ചു. അബദ്ധങ്ങളുടെ മഹാമാരി. രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ രാജ്യത്ത് പടർന്നപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും ട്രംപ് ബുദ്ധിമാനായ തമാശക്കാരന്റെ കുപ്പായം എടുത്തണിഞ്ഞു. വൈറസ് വ്യാപനത്തെ തടയാൻ അണുനാശിനി പ്രയോഗിക്കാം എന്നുള്ള പോയിന്റിനെ പിൻപറ്റി രോഗികളുടെ ശരീരത്തിൽ അണുനാശിനി കുത്തിവച്ചാൽ പോരെ എന്ന് വരെ ചോദിച്ചു അദ്ദേഹം. അതുകേട്ട് രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ തലകുനിച്ചു. ലോകം അന്ധാളിച്ചു. ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താൻ തമാശ പറഞ്ഞതാണെന്ന് മാറ്റി പറഞ്ഞു. എന്നാൽ ആ തമാശ കേട്ട് നിരവധി പേർ രാജ്യത്ത് അണുനാശിനി കുടിച്ച് ഗുരുതരാവസ്ഥയിലായി. കടകളിൽ അണുനാശിനികളുടെ വിൽപ്പന വർദ്ധിച്ചു. ഒടുവിൽ തങ്ങളുടെ ഉൽപ്പന്നം കുടിക്കാൻ പാടില്ലെന്നും തങ്ങൾ അതിന് ഉത്തരവാദികളായിരിക്കില്ലെന്നും രാജ്യത്തെ പ്രമുഖ അണുനാശിനി നിർമ്മാതാക്കൾക്ക് പറയേണ്ടി വന്നു. കനത്ത ചൂടിൽ വൈറസ് നശിച്ചുപോകും എന്നതായിരുന്നു പിന്നീടുള്ള വാദം. ശാസ്ത്രവിരുദ്ധനായ കാലാവസ്ഥാ മാറ്റങ്ങളോട് മുഖം തിരിക്കുന്ന അങ്ങേയറ്റം അജ്ഞനായ ഒരു നേതാവിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടിയ ഉപദേശങ്ങളായിരുന്നു ഇവ. കോവിഡ് പോലെയൊരു വൈറസിനോട് തോറ്റു തുന്നം പാടാൻ ലോക പോലീസിന് പിന്നെന്ത് വേണം? കോവിഡിലും തെളിയുന്ന വംശീയത. കോവിഡ് ബാധിച്ചു മരിക്കുന്നവരിലേറെയും ആഫ്രിക്കൻ, ഏഷ്യൻ, മറ്റ് വെള്ള ഇതര വംശജരാണെന്ന് അമേരിക്കയെ കൂടാതെ ബ്രിട്ടനും കേൾക്കുന്ന ആക്ഷേപമാണ്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ രൂക്ഷമായ ഭാഷയിലാണ് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. പ്രസിഡന്റ് പദമൊഴിഞ്ഞ ശേഷം അത്രയധികമൊന്നും ട്രംപ് ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി വരാത്ത ഒബാമയുടെ വാക്കുകൾ ലോകം കേട്ടതും അതേ പ്രാധാന്യത്തോടെയാണ്. വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് 2-ാം ഘട്ട വിജയത്തിനായി കച്ചകെട്ടിയിരിക്കുന്ന ട്രംപിന് കോവിഡിനെ അതിജീവിക്കാൻ കഴിയുന്നതെങ്ങനെ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.